പ്രൈസ് ദ ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ ദൈവവചനമാണ്, എഴുതപ്പെട്ട ദൈവിക വെളിപ്പെടുത്തലാണ്, ഗ്രന്ഥസമാഹാരമാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അനേകം പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ് അഥവാ ഒരു വായനശാല, ഗ്രന്ഥശാല തന്നെയാണ് ബൈബിൾ. അനേകം വിഷയങ്ങൾ ഈ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അനേകം വ്യക്തികൾ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അനേകായിരം വർഷങ്ങളുടെ ചരിത്രം ഈ ഗ്രന്ഥം അനാവരണം ചെയ്യുന്നുണ്ട്. ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ വ്യക്തികൾ പലപ്പോഴും ആശയപ്പെശകിൽ, ആശയക്കുഴപ്പത്തിൽ ചെന്നുചേരാറുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അനേകം പേരുടെ കഥകളും പലപ്പോഴും പരസ്പരം ബന്ധമില്ലാത്ത സംഭവങ്ങളും പിന്നെ ചൊല്ലുകളും കീർത്തനങ്ങളും നാടകങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരു വ്യക്തത കിട്ടാതെ പോകാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബൈബിൾ വാക്യം എടുത്ത് വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൃപ്തി അടയുന്നവരുമുണ്ട്. ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബൈബിളിനെ മുഴുവനും കൂടി കോർത്തിണക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം, ഒരു പ്രമേയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ബൈബിൾ ജീവന്റെ സുവിശേഷമാണെന്ന് പറയാം. ജീവന്റെ സുവിശേഷം എന്ന വാക്കില്, ആശയത്തില് ബൈബിളിനെ മുഴുവനും കൂടി ഒരുമിച്ച് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം ഒന്നാമത്തെ അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടി ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഇതാണ് സുവിശേഷകനും ലേഖനകർത്താവുമായ യോഹന്നാൻ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, കാതുകൊണ്ട് കേട്ടതാണ്, കൈകൊണ്ട് സ്പർശിച്ച് അനുഭവിച്ചറിഞ്ഞതാണ്. എന്താണത്? ജീവന്റെ വചനം. ഇപ്പൊ ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ജീവന്റെ വചനമാണ്. ബൈബിളിലെ 73 പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ജീവൻ. ജീവൻ എന്നാൽ ദൈവത്തോട് ഒന്നിച്ചുള്ള വാസം എന്നാണ് അർത്ഥം. നമുക്കാർക്കും നമ്മിൽ തന്നെ ജീവനില്ല, കടം വാങ്ങിയ ജീവനാണ്. ഈ ജീവൻ പിൻവലിക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു മണ്ണിലേക്ക് പിന്മാറുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ. അപ്പോഴ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് എങ്ങനെയാണ് ഈ ജീവൻ എന്ന പ്രമേയം ബൈബിളിൽ ഉടനീളം തുടിച്ചു നിൽക്കുന്നത് എന്ന കാര്യമാണ്. സൃഷ്ടികർമ്മത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണും ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു, ഏറ്റവും അവസാനമായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:26-28 ഉള്ള വാക്യങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അവരുടെ ആ ഛായയും സദൃശ്യവും ഉള്ളത് കൊണ്ടാണ്. ഛായയും സദൃശ്യവും വഴി മനുഷ്യൻ ദൈവത്തോട് സംഭാഷണം ചെയ്യാൻ, സംവേദനത്തിന് സന്നദ്ധനാകുന്നു, ദൈവവുമായി ബന്ധപ്പെടാനായിട്ട് കഴിയുന്നു. അഥവാ ദൈവത്തിന്റെ ജീവൻ ഈ മനുഷ്യനിലൂടെ പ്രവഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന് തന്റെ മുഖഛായ തന്റെ സൃഷ്ടിയിൽ കാണാൻ കഴിയുന്നു. ഈ ബന്ധമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. ഈ ബന്ധം ഒരു കഥാരൂപത്തിൽ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ്. ഉൽപ്പത്തി പുസ്തകം 3:8 സായാഹ്നമായപ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്താൻ വരുന്നതിന്റെ ചിത്രം, മനുഷ്യനോടൊന്നിച്ച് സഹവസിക്കുന്ന ദൈവം. ആ സഹവാസം മനുഷ്യന് ജീവദായകമാണ്. പറുദീസായെക്കുറിച്ച് ഒരിക്കലിവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. പറുദീസ എന്നാൽ 4 വിധത്തിലുള്ള ഐക്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. മനുഷ്യന് ദൈവത്തോടുള്ള ഐക്യം, മനുഷ്യർക്ക് പരസ്പരമുള്ള ഐക്യം, മനുഷ്യൻ തന്നോട് തന്നെയുള്ള ഐക്യം, മനുഷ്യന്റെ പ്രപഞ്ചത്തോടുള്ള ഐക്യം. ഇങ്ങനെ ദൈവത്തോടും സഹജീവികളോടും പ്രപഞ്ചത്തോടും തന്നോട് തന്നെയും ഐക്യത്തിൽ കഴിയുന്ന ആ അവസ്ഥയാണ് ജീവനുള്ള അവസ്ഥ എന്ന് പറയുക. ദൈവത്തോടൊന്നിച്ച് കഴിയുന്നതാണ് ജീവൻ. ദൈവത്തോടൊന്നിച്ചല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടും. അപ്പോഴ് മനുഷ്യൻ ദൈവത്തോട് കൂടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ മക്കളായി, പിതാവും മക്കളും എന്നതുപോലെ ഒരു കുടുംബമായി, ഒരു സമൂഹമായി മനുഷ്യൻ വസിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഛായ വികലമായി, ഈ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു മനുഷ്യൻ്റെ തന്നെ പാപത്തിൻ്റെ ഫലമായി. അങ്ങനെ മനുഷ്യൻ പറുദീസായിക്ക് പുറത്താകുന്നു. അതിനെക്കുറിച്ച് തന്നെ ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ സൂചനയുണ്ടായിരുന്നു. ദൈവം മനുഷ്യന് കൽപ്പന നൽകുമ്പോൾ പറുദീസായിലാക്കിയ മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 2:17 നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും, നിനക്ക് ജീവൻ നഷ്ടപ്പെടും എന്ന സൂചനയാണ് ഇവിടെ കൊടുക്കുക. ദൈവത്തോട് ഐക്യത്തിൽ കഴിയുന്നില്ല എങ്കിൽ മനുഷ്യന് ജീവൻ ഉണ്ടാവുകയില്ല. ഈ ഐക്യത്തിലാണ് ജീവൻ. ഐക്യം വിച്ഛേദിക്കപ്പെടുന്നത് മരണത്തിന് തുല്യമായിത്തീരും. 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ പാപം മൂലം മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതായി, അഥവാ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുന്നതായി നമ്മൾ കാണും. പറുദീസായിൽ നിന്ന് അവൻ പുറത്താകുന്നു. നീ മരിക്കും എന്ന് പറഞ്ഞു. ശാരീരികമായി ഉടനെ അവൻ മരിച്ചില്ല എങ്കിലും അവന്റെ ആത്മാവ് മൃതമായി കഴിഞ്ഞു. ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക ജീവൻ, അത് ഉൽപ്പത്തി പുസ്തകം 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂരി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ ജീവശ്വാസമാണ് മനുഷ്യനെ ജീവനുള്ളവനാക്കി തീർക്കുന്നത്. പ്രതീകത്തിലൂടെ സംസാരിക്കുന്നതാണ് ഇവിടെ. ജീവശ്വാസമെന്നും ഊതിയെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ ദൈവവുമായുള്ള ഈ ഗാഢമായ ബന്ധം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ നഷ്ടപ്പെടുന്നത് ജീവൻ തന്നെയാണ്. പറുദീസായിക്ക് പുറത്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ദൈവം അവനെ ഏകനായി വിടുന്നില്ല. പറുദീസായിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യന്റെ അടുക്കിലേക്ക് ദൈവം വീണ്ടും വീണ്ടും വരുന്നതായിട്ട് കാണും. കായൻ ആബേലിനെ കൊന്ന സാഹചര്യത്തിൽ കായനെ മാനസാന്തരത്തിന് വിളിച്ചുകൊണ്ട്, ക്ഷണിച്ചുകൊണ്ട്, കൊല്ലുന്നതിന് മുമ്പ് തന്നെ പാപത്തിന്റെ മേൽ ആധിപത്യം നേടണം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട്, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മാനസാന്തരത്തിൽ ക്ഷണിച്ചുകൊണ്ട് ദൈവം കടന്നുവരുന്നു. അത് തുടർന്നുള്ള ഓരോ സംഭവങ്ങളിലും നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 11-ാമത്തെ അധ്യായങ്ങളിൽ പറുദീസായിൽ ആയിരിക്കുകയും പിന്നീട് പുറത്താവുകയും ചെയ്ത മനുഷ്യന്റെ ചിത്രം, ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ദൈവം കടന്നു വരുന്നതിന്റെ ചിത്രം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോ ദൈവം മനുഷ്യനെ തേടി വരുന്നതിന്റെ ചിത്രം, അവന് ജീവൻ നൽകാനായി അവന്റെ പിന്നാലെ വരുന്നതിന്റെ ചിത്രമാണ് ബൈബിള് അവതരിപ്പിക്കുക. 11-ാമത്തെ അധ്യായത്തിലെത്തുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനാവാതെ ചിതറിപ്പോകുന്ന ഒരു മനുഷ്യ സമൂഹത്തിന്റെ ചിത്രമാണ് കാണുക. ഇങ്ങനെ അകന്നകന്നു പോകുന്നവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം രക്ഷാകര പദ്ധതി അഥവാ രക്ഷാചരിത്രം ആരംഭിക്കുക. അബ്രാഹം എന്നൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ട്, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, പിന്നീട് യാക്കോബിന്റെ മക്കൾ, ഈ പൂർവ്വപിതാക്കന്മാരിൽ ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞവരാണ്. അവരൊക്കെ ഈ സാന്നിധ്യത്തിൽ കഴിഞ്ഞു. അവരുടെ ജീവൻ സമൃദ്ധമായത്, സഫലമായത് ഈ ദൈവിക സാന്നിധ്യം കൊണ്ടാണ്. ഈ സാന്നിധ്യം, ദൈവിക ജീവൻ അബ്രാഹത്തിനും സന്തതികൾക്കും മാത്രമല്ല, സകല മനുഷ്യർക്കും ദൈവം നൽകാൻ ആഗ്രഹിച്ചു. തന്നിൽ നിന്നും പരസ്പരവും അകന്നുപോകുന്ന മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൊണ്ടുവരാൻ, ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി, ഒരു സമൂഹമായി തന്നിലേക്ക് അടുപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തതാണ് അബ്രാഹത്തെ. നിന്നിലൂടെ, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്ന് പറഞ്ഞുകൊണ്ട്, പൂർവ്വപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞ് പുറപ്പാട് സംഭവത്തിലേക്ക് വരുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ പ്രവർത്തന ശൈലിക്ക് മാറ്റമില്ല. എവിടെ മനുഷ്യൻ ദുഃഖിതനും നിരാശനുമായി കഴിയുന്നു, എവിടെ പീഡിതനും ചൂഷിതനുമായി കഴിയുന്നു, അവിടെ ദൈവം കടന്നുവരും. ഈജിപ്തില് കഠിനമായ പീഡനത്തിന് ഇരയായ മനുഷ്യരുടെ നിലവിളി കേട്ടുകൊണ്ടാണ് കർത്താവ് കടന്നുവരുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഈ ദൈവിക സാന്നിധ്യമാണ് നമ്മൾ കാണുക. ഞാൻ അവരുടെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവരുന്ന ദൈവം, ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട് ഈജിപ്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, അവരെ കരുണ തോന്നി അവിടെ നിന്ന് മോചിപ്പിച്ചു. അവരിനി ആരുടെയും അടിമകളായിരിക്കരുത്, ആരും അവിടെ അവരെ പീഡിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ വരുത്, അവർ പരസ്പരവും പീഡിപ്പിക്കരുത്. അതിനുവേണ്ടിയാണ് അവരെ ഉടമ്പടിയുടെ ജനതയാക്കി മാറ്റിയത്. ഉടമ്പടിയുടെ പ്രമാണം നൽകുന്നതിലൂടെ അവർക്കൊരു പുതുജീവൻ നൽകുകയായിരുന്നു. ഒരു ജനത എന്ന നിലയിൽ, ദൈവജനം എന്ന നിലയിൽ അവർക്ക് ജീവൻ നൽകി അവരെ സ്വന്തമായി തിരഞ്ഞെടുത്ത് വളർത്തുകയായിരുന്നു. ഉടമ്പടി, സീനായ് ഉടമ്പടി, ദൈവിക ജീവൻ മനുഷ്യൻ നൽകാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുമെങ്കിൽ അവർക്ക് ജീവനുണ്ടാകും. നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം നമ്മൾ പലതവണ പഠന വിഷയമാക്കിയതാണ്. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. ജീവിക്കണം, എല്ലാവരും ജീവിക്കണം, അവർക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാവണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് അവിടുന്ന് പ്രമാണങ്ങൾ നൽകിയത്. ആ പ്രമാണങ്ങളിൽ ഒരു പ്രമാണം പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് 4-ാമത്തെ പ്രമാണം. നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ ജീവിച്ചിരിക്കണം. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, എല്ലാവരും ജീവിച്ചിരിക്കണം. മരണം ദൈവത്തിന് സൃഷ്ടിയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജീവിക്കുന്നതിനു വേണ്ടിയാണ്. പാപം വഴിയാണ് മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ മരണത്തിന്റെ മേലെ ദൈവം തന്നെ വിജയം വരിക്കും. ആ വിജയം വരിക്കുന്നതിന്റെ ചരിത്രമാണ് ബൈബിളിൽ നമ്മൾ ഉടനീളം കാണുക. പ്രലോഭകൻ മനുഷ്യനെ പാപത്തിന് പ്രേരിപ്പിച്ചു. ആ പ്രേരണയ്ക്ക് വഴങ്ങിയവൻ പാപം ചെയ്തു. ആ പാപം വഴി, ഒരു മനുഷ്യന്റെ പാപം വഴി മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ മരണത്തിന് എല്ലാവരും ഇരയായിത്തീരുന്നു. ഇപ്രകാരം മരണത്തിനിരയായിത്തീർന്ന മനുഷ്യരെ ജീവൻ നൽകി, നിത്യജീവൻ നൽകി തന്നോടടുപ്പിക്കുന്നതിനു വേണ്ടിയാണ് ദൈവം രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്തത്, അത് പ്രാവർത്തികമാക്കിയത്. ഇപ്പോഴും ബൈബിളിൽ ഉടനീളം കാണുന്നത് ദൈവം നൽകുന്ന ജീവന്റെ ചരിത്രമാണ്. വാക്തത്വ ഭൂമിയിൽ കടന്നു വന്നവര് ദൈവത്തോടൊന്നിച്ച് വസിക്കാനുള്ള അവസരം ലഭിച്ചവരാണ്. ദൈവിക സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാകുമായിരുന്നു. ഉടമ്പടിയുടെ പേടകത്തിൽ മരുഭൂമിയിലൂടെയുള്ള യാത്രാമധ്യേ തന്നെ അവർക്കത് അനുഭവിക്കാൻ കഴിഞ്ഞതാണ്. മേഘ തൂണിലും അഗ്നിസ്തംഭത്തിലും ദൈവം അവരുടെ മുമ്പേ പോയിരുന്നു. അവർക്ക് കൂടാരമടിക്കാനുള്ള സ്ഥലം ദൈവം തന്നെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ജനങ്ങൾ കൂടാരമടിക്കുമ്പോൾ അവരുടെ കൂടാരങ്ങളുടെ മധ്യ ദൈവത്തിന്റെ കൂടാരമുണ്ടായിരുന്നു. ഉടമ്പടിയുടെ പേടകം സ്ഥിതി ചെയ്യുന്ന ദൈവത്തിന്റെ കൂടാരം. ഇതെല്ലാം വരാനിരുന്ന വലിയ സംഭവങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു. മരുഭൂമിയിൽ നിന്ന് വാഗ്ദത്തഭൂമിയിൽ പ്രവേശിച്ചവർ അവിടെയും കർത്താവിന്റെ പേടകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ദൈവത്തിന്റെ സാന്നിധ്യമായി കണക്കാക്കി. ആ പേടകം പിന്നെ ജെറൂസലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ സോളമൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. അങ്ങനെ ജനം മധ്യത്തിൽ ദൈവം വസിക്കുന്നു എന്ന ചിന്തയിലേക്ക് അവർ വന്നു. ദൈവത്തോട് ഒന്നിച്ച് വസിക്കുക, വാഗ്ദത്ത ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവർ ദൈവത്തോട് ഒന്നിച്ചാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു. കാരണം ദൈവം ദാനമായി നൽകിയ ഭൂമി ദൈവത്തിൻ്റെതായ ഭൂമി, അത് ഇസ്രായേൽക്കാർക്ക് ദൈവിക സാന്നിധ്യത്തിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ BC 587 ദേവാലയം അഗ്നിക്കിരയാവുകയും ജെറൂസലം പട്ടണം നശിപ്പിക്കപ്പെടുകയും ജെറൂസലമും യൂദയായാലും ഉണ്ടായിരുന്ന നിവാസികൾ പ്രവാസികളായി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോൾ അവർക്ക് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത്. വിദേശത്ത് വെച്ച് എങ്ങനെ കർത്താവിന്റെ ഗീതങ്ങൾ ഞങ്ങൾ ആരംഭിക്കും, സങ്കീർത്തകൻ പാടും. ഞങ്ങളെ അടിമകളാക്കിയവർ സിയോന്റെ ഗീതങ്ങൾ പാടാൻ ഞങ്ങളെ നിർബന്ധിച്ചു എന്ന് പറയും 137-ാം സങ്കീർത്തനത്തിൽ. കർത്താവിന്റെ ഭവനത്തിൽ നിന്ന്, കർത്താവിന്റെ നാട്ടിൽ നിന്ന് അകലെയായിരിക്കുന്നവർ കർത്താവിൽ നിന്ന് അകലെയാണ് എന്ന് വിചാരിച്ചു. ദൈവം ഞങ്ങളെ മറന്നു കളഞ്ഞുവെന്ന് അവർ വിലപിച്ചു. അവരോടാണ് യേശയ്യാ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുക, അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് ഏത് സ്ഥലത്തും അനുഭവിക്കാൻ സാധിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം കാണിച്ചു കൊടുത്തു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു ദൈവിക ദർശനത്തോടുകൂടിയാണ് പ്രവാചകന്റെ വിളി ആരംഭിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ അകമ്പടിയോടുകൂടി രഥത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ചിത്രം, കനത്ത മേഘവും അഗ്നിയും അവൻ അകമ്പടി സേവിക്കുന്നു. ബാബിലോണിലെ കേബാർ നദി തീരത്ത് വെച്ചാണ് ഈ ദർശനം ഉണ്ടാവുക. പക്ഷേ ആ ദർശനം നൽകുന്ന വലിയ ഒരു അവബോധം, ദൈവിക സാന്നിധ്യം ഒരു സ്ഥലത്ത് ഒരു ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വാഗ്ദത്ത ഭൂമിക്ക് അപ്പുറത്തും ദൈവം സന്നിഹിതനാണ് എന്ന യാഥാർത്ഥ്യമാണ്. അപ്പോൾ ദൈവം ജനങ്ങളോടൊത്ത് വസിക്കുന്നു, ജനം ദൈവത്തോട് നിന്ന് വസിക്കണം. ഈ വാസം, ഈ ജീവൻ, ഇതാണ് പ്രവാചകഗ്രന്ഥങ്ങളിലും നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണുക. യേശയ്യാവിന്റെ പുസ്തകം 43-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. അത് കാനാൻ ദേശത്ത് മാത്രമല്ല, വാഗ്ദത്ത ഭൂമിയിൽ മാത്രവുമല്ല, എല്ലായിടത്തും ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെയുണ്ടാവും. ഈ ഒരു അവബോധം പ്രവാചകന്മാരിലൂടെ ദൈവം ജനത്തിന് നൽകി. ഈ ബോധ്യം, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം, ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ശക്തി ആർജിക്കാനും ജീവൻ പ്രാപിക്കാനുമുള്ള ആഹ്വാനം, അത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് പുതിയ നിയമത്തിലാണ്, യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു വന്ന് തന്റെ ആഗമന ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ദൈവത്തിന്റെ ജീവൻ എല്ലാ മനുഷ്യർക്കും സമൃദ്ധമായി ഉണ്ടാകണം. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അത് തന്നെയാണ്. എല്ലാവരും ദൈവിക ജീവനിൽ പങ്കുചേരണം. ദൈവമാകുന്ന ജീവനിലൂടെ എല്ലാവരും ജീവിക്കണം. എല്ലാവരും ദൈവത്തോട് ഒന്ന് ചാരിക്കണം. അങ്ങനെ ദൈവവുമായി ഒന്നാവുക, ആ ഒരു ലക്ഷ്യമാണ് സൃഷ്ടിക്കുള്ളത്. ആ ഒരു ലക്ഷ്യം പ്രാപിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുകയാണ് രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യം. അത് യേശുവിലൂടെയാണ് ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6 ദീർഘമായ ഒരു പ്രഭാഷണമുണ്ട്. അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ആ അപ്പം വർദ്ധിപ്പിച്ചതിന്റെ അർത്ഥം വ്യക്തമാക്കി കൊടുക്കുന്നതാണ് ഈ സംഭാഷണം. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതുന്നില്ല, മറ്റ് 3 സുവിശേഷന്മാരും എഴുതുന്നത് പോലെ. പക്ഷേ എന്താണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥമെന്ന് വളരെ വ്യക്തമാക്കി തരുന്നതാണ് ഈ 6 ആ 6 56-57 വാക്യങ്ങൾ ഇങ്ങനെ കാണും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഭക്ഷണമായി തീരുക, മനുഷ്യന് ഭക്ഷണമായി, ആധ്യാത്മിക ജീവനിൽ വളരാൻ ആവശ്യമായ ആഹാരമായി, ജീവൻ നൽകുന്ന, ജീവൻ വളർത്തുന്ന, പുഷ്ടിപ്പെടുത്തുന്ന ആഹാരമായിട്ടാണ് യേശു കടന്നു വന്നത്. നമുക്കറിയാം, അവൻ ജനിച്ചത് ബേത്ലഹം എന്ന പട്ടണത്തിലാണ്. അപ്പത്തിന്റെ വീട് എന്നാണ് ബേത്ലഹം എന്ന പദത്തിന്റെ അർത്ഥം. അവൻ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പൊതിയപ്പെട്ട് ശയിച്ചത് പുൽത്തൊട്ടിയിലാണ്, മൃഗങ്ങൾക്ക് തീറ്റ സൂക്ഷിക്കുന്ന പുൽത്തൊട്ടിയിൽ. അവനാണ് പിന്നീട് പറയുക, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. വാങ്ങി കുടിക്കുവിൻ, ഇത് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ്. ഇങ്ങനെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഈ ജീവൻ നമുക്ക് സമൃദ്ധമായിട്ടുണ്ടാവണം. അതാണ് ദൈവിക പദ്ധതി, അതാണ് യേശുവിന്റെ ആഗ്രഹം. ഈ ജീവൻ എപ്രകാരമാണ് യാഥാർത്ഥ്യമായി തരുന്നതിന്റെ സ്വഭാവം എന്താണ്? യേശു തന്നെ നമുക്ക് വിശദമാക്കി തന്നു മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും ഉപമയിലൂടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15 5 ഇങ്ങനെ കാണും. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. മുന്തിരിവള്ളിയുടെ ശാഖ, ആ ശാഖ തായ്ത്തടിയിൽ നിന്ന് വേരിൽ നിന്ന് പോഷകം സ്വീകരിച്ച് വളരുന്നതുപോലെ ഓരോ വ്യക്തിയും യേശുവിൽ നിന്ന് ജീവൻ സ്വീകരിക്കണം, വളരണം. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയേക്കാൾ അല്പം കൂടി അടുത്ത് നമ്മളെ യേശുവുമായുള്ള ബന്ധത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ശരീരത്തെക്കുറിച്ചുള്ള ഉപമ. അത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരമാണ് പറയുക. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:23 സഭ അവന്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. യേശുവിന്റെ ശരീരമാകുന്ന സഭ, ഈ സഭയുടെ ശിരസ് യേശുവാണ്. അത് എഫേസ്യ ലേഖനം 4:15-16 ഇങ്ങനെ കാണും. സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. എല്ലാവരും യേശുവിനോട് ചേർന്ന് ഒന്നായി വളരുക, വളർന്ന് ഒരു ശരീരമാവുക, ഒരു കുടുംബമാവുക, ഇതാണ് രക്ഷാകര പദ്ധതി. ഈ പദ്ധതി എപ്പോഴാണ് പൂർത്തിയാവുക? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15:28 ഇങ്ങനെ കാണും: സമസ്തവും അവിടുത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. കൊരിന്ത്യർക്ക് എഴുതിയ 15:28 ദൈവം എല്ലാറ്റിലും എല്ലാം ആവുക, എല്ലാവരും ദൈവത്തിലാവുക, ദൈവം എല്ലാവരിലുമാകുക, അങ്ങനെ എല്ലാവരും ഒന്നാവുക. ഇതാണ് രക്ഷാകര പദ്ധതി. ഇതിനെക്കുറിച്ചാണ് ബൈബിള് ആരംഭം മുതൽ അവസാനം വരെ പറയുന്നത്. ഒരു വാക്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ. വെളിപാട് പുസ്തകം 21:1-3 വാക്യങ്ങൾ: ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. 3 വാക്യം: ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. പറദീസായില് ദൈവത്തിന്റെ ഛായയിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തോട് നിന്നായിരുന്ന മനുഷ്യർ പാപം മൂലം പുറന്തള്ളപ്പെട്ടെങ്കിലും വീണ്ടും പാപമോചനത്തിലൂടെ പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് അവർ ദൈവത്തോട് നിന്നാകും, അല്ല ദൈവം തന്നെ അവരോട് നിന്ന് വസിക്കാനായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശത്തിന്റെ കേന്ദ്ര ബിന്ദു ഇതാണ്: നമ്മൾ ദൈവത്തോട് നിന്നായിരിക്കും, ദൈവം നമ്മോടുകൂടി ആയിരിക്കും, ദൈവം നമ്മിൽ ജീവിക്കും, നാം ദൈവത്തിലും ജീവിക്കും, അങ്ങനെ ദൈവവും നാമും ഒന്നായിത്തീരും. ഈ ഒരു ഐക്യം, സമ്പൂർണമായ ഐക്യം, വ്യക്തിത്വം നഷ്ടപ്പെടാതെ ദൈവവുമായിട്ടുള്ള വ്യതിരിക്തത നിലനിൽക്കെ തന്നെ ദൈവത്തോട് ഒന്നായിത്തീരുക, ദൈവിക ജീവൻ നമ്മുടെ സിരകളിലൂടെ പ്രവഹിക്കുക, നമ്മുടെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നത് ദൈവത്തിന്റെ ചൈതന്യമായിരിക്കും. എല്ലാ മനുഷ്യരും ഇപ്രകാരമുള്ള ഒരു ദൈവിക ജീവനിലേക്ക് കടന്നു വരണം. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ യാതൊരു ഭേദവുമില്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരും അവനിൽ ഒന്നാവുക, യേശു ശിരസാകുന്ന, മനുഷ്യവർഗം മുഴുവൻ ശരീരമായി തീരുന്ന ആ ഒരു വലിയ നാളെ സ്വപ്നം കണ്ടുകൊണ്ട്, അല്ല അത് യാഥാർത്ഥ്യമായി തീരുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ ജീവൻ ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ജീവൻ ഞങ്ങളുടെ സിരകളിലൂടെ പ്രവഹിക്കുന്നതിന് പല തടസ്സങ്ങളും ഞങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങൾ, ഞങ്ങളുടെ ദുഷ്പ്രവണതകൾ, ഞങ്ങളുടെ പാപങ്ങൾ, അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ പുഷ്ടിപ്പെടുന്നതിന് വിഘാതമായി നിൽക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അങ്ങിലൊന്നായിത്തീരുന്നതിന്, അങ്ങയെ പുത്രൻ വഴി അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളെ അങ്ങയുടെ ഒന്നാക്കുന്നതിന് അവിടുന്ന് കൃപ നൽകിയാലും, കർത്താവേ അങ്ങ് യഥാർത്ഥമായ കൃഷിക്കാരനാണ്. യേശുവാണ് മുന്തിരിച്ചെടി, തായ്തടി ഞങ്ങളുടെ ശാഖകളാണ്. യേശുവാണ് ശിരസ്, ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ആ വലിയ ഐക്യം, ഐക്യത്തോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ മുഴുവനും സകല മനുഷ്യരെയും ഒരു ശരീരമായി, ഒരു കുടുംബമായി, ഒരു സഭയായി ഒന്നിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പഠനത്തിലേക്ക് സ്വാഗതം. സ്നേഹമുള്ളവരെ, ബൈബിൾ ദൈവവചനമാണ്, എഴുതപ്പെട്ട ദൈവിക വെളിപ്പെടുത്തലാണ്, ഗ്രന്ഥസമാഹാരമാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. അനേകം പുസ്തകങ്ങളുടെ ഒരു സമാഹാരമാണ്, അഥവാ ഒരു വായനശാല, ഗ്രന്ഥശാല തന്നെയാണ് ബൈബിൾ. അനേകം വിഷയങ്ങൾ ഈ ബൈബിളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അനേകം വ്യക്തികൾ കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അനേകായിരം വർഷങ്ങളുടെ ചരിത്രം ഈ ഗ്രന്ഥം അനാവരണം ചെയ്യുന്നുണ്ട്. ബൈബിൾ വായിക്കാൻ തുടങ്ങുമ്പോൾ വ്യക്തികൾ പലപ്പോഴും ആശയപ്പെശകിൽ, ആശയക്കുഴപ്പത്തിൽ ചെന്നേറാറുണ്ട്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഒരുപാട് കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ പോകുന്നുണ്ട്. അനേകം പേരുടെ കഥകളും പലപ്പോഴും പരസ്പരം ബന്ധമില്ലാത്ത സംഭവങ്ങളും പിന്നെ ചൊല്ലുകളും കീർത്തനങ്ങളും നാടകങ്ങളും എല്ലാം കൂടി ചേർന്ന് ഒരു വ്യക്തത കിട്ടാതെ പോകാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ബൈബിൾ വാക്യം എടുത്ത് വായിച്ച് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തൃപ്തി അടയുന്നവരുമുണ്ട്. ഇന്ന് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ ബൈബിളിനെ മുഴുവനും കൂടി കോർത്തിണക്കുന്ന എന്തെങ്കിലും ഒരു വിഷയം, ഒരു പ്രമേയം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. ബൈബിൾ ജീവന്റെ സുവിശേഷമാണെന്ന് പറയാം. ജീവന്റെ സുവിശേഷം എന്ന വാക്കില്, ആശയത്തില് ബൈബിളിനെ മുഴുവനും കൂടി ഒരുമിച്ച് കാണാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യോഹന്നാൻ എഴുതിയ ഒന്നാം ലേഖനം 1:1-2 ഞാൻ വായിക്കട്ടെ. ആദി മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെപ്പറ്റി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. പിതാവിനോടുകൂടി ആയിരുന്നതും ഞങ്ങൾക്ക് വെളിപ്പെട്ടതുമായ നിത്യജീവൻ ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നു. ഇതാണ് സുവിശേഷകനും ലേഖനകർത്താവുമായ യോഹന്നാൻ ദൈവവചനത്തെക്കുറിച്ച് പറയുന്നത്. ആദ്യം മുതൽ ഉണ്ടായിരുന്നതാണ്, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, കാതുകൊണ്ട് കേട്ടതാണ്, കൈകൊണ്ട് സ്പർശിച്ച് അനുഭവിച്ചറിഞ്ഞതാണ്. എന്താണത്? ജീവന്റെ വചനം. ഇപ്പൊ ബൈബിൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കും ജീവന്റെ വചനമാണ്. ബൈബിളിലെ 73 പുസ്തകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ് ജീവൻ. ജീവൻ എന്നാൽ ദൈവത്തോട് ഒന്നിച്ചുള്ള വാസം എന്നാണ് അർത്ഥം. നമുക്കാർക്കും നമ്മിൽ തന്നെ ജീവനില്ല, കടം വാങ്ങിയ ജീവനാണ്. ഈ ജീവൻ പിൻവലിക്കുമ്പോൾ മനുഷ്യൻ മരിച്ചു മണ്ണിലേക്ക് പിന്മാറുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുന്നത് എങ്ങനെയാണ് ഈ ജീവൻ എന്ന പ്രമേയം ബൈബിളിൽ ഉടനീളം തുടിച്ചു നിൽക്കുന്നത് എന്ന കാര്യമാണ്. സൃഷ്ടികർമ്മത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണും ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു, ഏറ്റവും അവസാനമായി മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1:26-28 ഉള്ള വാക്യങ്ങളിൽ മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവത്തിന്റെ ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മനുഷ്യനായി തീരുന്നത് അവരെല്ലാ ഛായയും സദൃശ്യവും ഉള്ളത് കൊണ്ടാണ്. ഛായ സദൃശ്യവും വഴി മനുഷ്യൻ ദൈവത്തോട് സംഭാഷണം ചെയ്യാൻ, സംവേദനത്തിന് സന്നദ്ധനാകുന്നു, ദൈവവുമായി ബന്ധപ്പെടാനായിട്ട് കഴിയുന്നു. അഥവാ ദൈവത്തിന്റെ ജീവൻ ഈ മനുഷ്യനിലൂടെ പ്രവഹിക്കുന്നു. അങ്ങനെ ദൈവത്തിന് തന്റെ മുഖഛായ തന്റെ സൃഷ്ടിയിൽ കാണാൻ കഴിയുന്നു. ഈ ബന്ധമാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്നത്. ഈ ബന്ധം ഒരു കഥാരൂപത്തിൽ പ്രതീകത്തിലൂടെ അവതരിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 3:8 സായാഹ്നമായപ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്താൻ വരുന്നതിന്റെ ചിത്രം. മനുഷ്യനോടൊന്നിച്ച് സഹവസിക്കുന്ന ദൈവം. ആ സഹവാസം മനുഷ്യന് ജീവദായകമാണ്. പറുദീസായെക്കുറിച്ച് ഒരിക്കലിവിടെ പരാമർശിക്കപ്പെടുകയുണ്ടായി. പറുദീസ എന്നാൽ 4 വിധത്തിലുള്ള ഐക്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു. മനുഷ്യന് ദൈവത്തോടുള്ള ഐക്യം, മനുഷ്യർക്ക് പരസ്പരമുള്ള ഐക്യം, മനുഷ്യൻ തന്നോട് തന്നെയുള്ള ഐക്യം, മനുഷ്യന് പ്രപഞ്ചത്തോടുള്ള ഐക്യം. ഇങ്ങനെ ദൈവത്തോടും സഹജീവികളോടും പ്രപഞ്ചത്തോടും തന്നോട് തന്നെയും ഐക്യത്തിൽ കഴിയുന്ന ആ അവസ്ഥയാണ് ജീവനുള്ള അവസ്ഥയെന്ന് പറയുക. ദൈവത്തോടൊന്നിച്ച് കഴിയുന്നതാണ് ജീവൻ. ദൈവത്തോടൊന്നിച്ചല്ലെങ്കിൽ ആ ജീവൻ നഷ്ടപ്പെടും. അപ്പോഴ് മനുഷ്യൻ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ദൈവത്തിൻ്റെ മക്കളായി, പിതാവും മക്കളും എന്നതുപോലെ ഒരു കുടുംബമായി, ഒരു സമൂഹമായി മനുഷ്യൻ വസിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി അതാണ്. അതിനുവേണ്ടിയാണ് മനുഷ്യനെ സ്വന്തം ഛായയിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ ഛായ വികലമായി, ഈ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു മനുഷ്യൻ്റെ തന്നെ പാപത്തിൻ്റെ ഫലമായി. അങ്ങനെ മനുഷ്യൻ പറുദീസായ്ക്ക് പുറത്താകുന്നു. അതിനെക്കുറിച്ച് തന്നെ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിൽ സൂചനയുണ്ടായിരുന്നു. ദൈവം മനുഷ്യന് കൽപ്പന നൽകുമ്പോൾ പറുദീസായിലാക്കിയ മനുഷ്യനോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. 2:17 നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും, നിനക്ക് ജീവൻ നഷ്ടപ്പെടും എന്ന സൂചനയാണ് ഇവിടെ കൊടുക്കുക. ദൈവത്തോട് ഐക്യത്തിൽ കഴിയുന്നില്ല എങ്കിൽ മനുഷ്യന് ജീവൻ ഉണ്ടാവുകയില്ല. ഈ ഐക്യത്തിലാണ് ജീവൻ. ഐക്യം വിച്ഛേദിക്കപ്പെടുന്നത് മരണത്തിന് തുല്യമായി തീരും. മൂന്നാമത്തെ അധ്യായം വായിക്കുമ്പോൾ പാപം മൂലം മനുഷ്യന് ദൈവിക ജീവൻ നഷ്ടപ്പെടുന്നതായി അഥവാ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടുന്നതായി നമ്മൾ കാണും. പർദീസായിൽ നിന്ന് അവൻ പുറത്താവുന്നു. നീ മരിക്കും എന്ന് പറഞ്ഞു. ശാരീരികമായി ഉടനെ അവൻ മരിച്ചില്ലായെങ്കിലും അവന്റെ ആത്മാവ് മൃതമായി കഴിഞ്ഞു. ആത്മാവ് ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മനുഷ്യനിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക ജീവൻ, അത് ഉൽപ്പത്തി പുസ്തകം 2:7 7 വാക്യത്തിൽ ഇങ്ങനെ കാണും. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവൻ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ദൈവത്തിന്റെ ജീവശ്വാസമാണ് മനുഷ്യനെ ജീവനുള്ളവനാക്കി തീർക്കുന്നത്. പ്രതീകത്തിലൂടെ സംസാരിക്കുന്നതാണ് ഇവിടെ ജീവശ്വാസമെന്നും ഊതി എന്നും ഒക്കെ പറയുന്നത്. അപ്പൊ ദൈവവുമായിട്ടുള്ള ഈ ഗാഢമായ ബന്ധം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ നഷ്ടപ്പെടുന്നത് ജീവൻ തന്നെയാണ്. പർദീസായ്ക്ക് പുറത്ത് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ദൈവം അവനെ ഏകനായി വിടുന്നില്ല. പർദീസായിൽ നിന്ന് പുറത്തിറങ്ങിയ മനുഷ്യന്റെ അടുക്കിലേക്ക് ദൈവം വീണ്ടും വീണ്ടും വരുന്നതായിട്ട് കാണും. കായൻ ആബേലിനെ കൊന്ന സാഹചര്യത്തിൽ കായനെ മാനസാന്തരത്തിന് വിളിച്ചുകൊണ്ട് ക്ഷണിച്ചുകൊണ്ട് കൊല്ലുന്നതിന് മുമ്പ് തന്നെ പാപത്തിന്റെ മേൽ ആധിപത്യം നേടണം എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ മാനസാന്തരത്തിൽ ക്ഷണിച്ചുകൊണ്ട് ദൈവം കടന്നു വരുന്നു. അത് തുടർന്നുള്ള ഓരോ സംഭവങ്ങളിലും നമ്മൾ കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 11 പർദീസായിൽ ആയിരിക്കുകയും പിന്നീട് പുറത്താവുകയും ചെയ്ത മനുഷ്യന്റെ ചിത്രം, ആ മനുഷ്യന്റെ അടുക്കിലേക്ക് ദൈവം കടന്നു വരുന്നതിന്റെ ചിത്രം വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോ ദൈവം മനുഷ്യനെ തേടി വരുന്നതിന്റെ ചിത്രം, അവന് ജീവൻ നൽകാനായി അവന്റെ പിന്നാലെ വരുന്നതിന്റെ ചിത്രമാണ് ബൈബിള് അവതരിപ്പിക്കുക. 11 അധ്യായത്തിലെത്തുമ്പോൾ പരസ്പരം മനസ്സിലാക്കാനാവാതെ ചിതറിപ്പോകുന്ന മനുഷ്യ സമൂഹത്തിന്റെ ചിത്രമാണ് കാണുക. ഇങ്ങനെ അകന്നകന്നു പോകുന്നവരെ വീണ്ടും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം രക്ഷാകര പദ്ധതി അഥവാ രക്ഷാചരിത്രം ആരംഭിക്കുക. അബ്രാഹം എന്നൊരു വ്യക്തിയെ വിളിച്ചുകൊണ്ട് അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ്, പിന്നീട് യാക്കോബിന്റെ മക്കൾ, ഈ പൂർവ്വപിതാക്കന്മാരിൽ ഒക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ കഴിഞ്ഞവരാണ്. അവരൊക്കെ ഈ സാന്നിധ്യത്തിൽ കഴിഞ്ഞു. അവരുടെ ജീവൻ സമൃദ്ധമായത്, സഫലമായത് ഈ ദൈവിക സാന്നിധ്യം കൊണ്ടാണ്. ഈ സാന്നിധ്യം, ദൈവിക ജീവൻ അബ്രാഹത്തിനും സന്തതികൾക്കും മാത്രമല്ല സകല മനുഷ്യർക്കും ദൈവം നൽകാൻ ആഗ്രഹിച്ചു. തന്നിൽ നിന്നും പരസ്പരവും അകന്നുപോകുന്ന മനുഷ്യരെ മുഴുവനും ഒരുമിച്ച് കൊണ്ടുവരാൻ, ഒരു കുടുംബമായി, ഒരു കൂട്ടായ്മയായി, ഒരു സമൂഹമായി തന്നിലേക്ക് അടുപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തതാണ് അബ്രാഹത്തെ. നിന്നിലൂടെ, നിന്റെ സന്തതിയിലൂടെ ഭൂമുഖത്തെ എല്ലാ ജനതകളും അനുഗ്രഹീതമാകും എന്ന് പറഞ്ഞുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ കാലം കഴിഞ്ഞ് പുറപ്പാട് സംഭവത്തിലേക്ക് വരുമ്പോഴും ദൈവത്തിന്റെ പദ്ധതിക്ക്, ദൈവത്തിന്റെ പ്രവർത്തന ശൈലിക്ക് മാറ്റമില്ല. എവിടെ മനുഷ്യൻ ദുഃഖിതനും നിരാശനുമായി കഴിയുന്നു, എവിടെ പീഡിതനും ചൂഷിതനുമായി കഴിയുന്നു, അവിടെ ദൈവം കടന്നുവരും. ഈജിപ്തില് കഠിനമായ പീഡനത്തിന് ഇരയായ മനുഷ്യരുടെ നിലവിളി കേട്ടുകൊണ്ടാണ് കർത്താവ് കടന്നുവരുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ ഈ ദൈവിക സാന്നിധ്യമാണ് നമ്മൾ കാണുക. ഞാൻ അവരുടെ നിലവിളി കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുവരുന്ന ദൈവം, ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ട് ഈജിപ്തിലേക്ക് ഇറങ്ങി വന്ന ദൈവം, അവരെ കരുണ തോന്നി അവിടെ നിന്ന് മോചിപ്പിച്ചു. അവരിനി ആരുടെയും അടിമകളായിരിക്കരുത്. ആരും അവിടെ അവരെ പീഡിപ്പിക്കുകയോ ചൂഷണം ചെയ്യുകയോ വരുത്. അവർ പരസ്പരവും പീഡിപ്പിക്കരുത്. അതിനുവേണ്ടിയാണ് അവരെ ഉടമ്പടിയുടെ ജനതയാക്കി മാറ്റിയത്. ഉടമ്പടിയുടെ പ്രമാണം നൽകുന്നതിലൂടെ അവർക്കൊരു പുതുജീവൻ നൽകുകയായിരുന്നു. ഒരു ജനത എന്ന നിലയിൽ, ദൈവജനം എന്ന നിലയിൽ അവർക്ക് ജീവൻ നൽകി അവരെ സ്വന്തമായി തിരഞ്ഞെടുത്ത് വളർത്തുകയായിരുന്നു. ഉടമ്പടി, സീനായ് ഉടമ്പടി, ദൈവിക ജീവൻ മനുഷ്യൻ നൽകാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു. ആ ഉടമ്പടി അനുസരിച്ച് ജീവിക്കുമെങ്കിൽ അവർക്ക് ജീവൻ ഉണ്ടാകും. നിയമാവർത്തന പുസ്തകം 30:15 വാക്യം നമ്മൾ പലതവണ പഠന വിഷയമാക്കിയതാണ്. ഇതാ, ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുന്നു. ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും. നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കും. ജീവിക്കണം, എല്ലാവരും ജീവിക്കണം, അവർക്ക് ജീവൻ സമൃദ്ധമായി ഉണ്ടാവണം. ഇതാണ് ദൈവത്തിന്റെ പദ്ധതി. അതിനുവേണ്ടിയാണ് അവിടുന്ന് പ്രമാണങ്ങൾ നൽകിയത്. ആ പ്രമാണങ്ങളിൽ ഒരു പ്രമാണം പ്രത്യേകം ശ്രദ്ധേയമാണ്. അത് 4 പ്രമാണം. നിയമാവർത്തന പുസ്തകം 5:16 ഇങ്ങനെ വായിക്കുന്നു. നീ ദീർഘനാൾ ജീവിച്ചിരിക്കാനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന നാട്ടിൽ നിനക്ക് നന്മയുണ്ടാകാനും വേണ്ടി അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നത് പോലെ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. നീ ജീവിച്ചിരിക്കണം. ദൈവത്തിന്റെ ആഗ്രഹം അതാണ്, എല്ലാവരും ജീവിച്ചിരിക്കണം. മരണം ദൈവത്തിന് സൃഷ്ടിയല്ല. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ജീവിക്കുന്നതിനു വേണ്ടിയാണ്. പാപം വഴിയാണ് മരണം ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ആ മരണത്തിന്റെ മേലെ ദൈവം തന്നെ വിജയം വരിക്കും. ആ വിജയം വരിക്കുന്നതിന്റെ ചരിത്രമാണ് ബൈബിളിൽ നമ്മൾ ഉടനീളം കാണുക. പ്രലോഭകൻ മനുഷ്യനെ പാപത്തിന് പ്രേരിപ്പിച്ചു. ആ പ്രേരണയ്ക്ക് വഴങ്ങിയവൻ പാപം ചെയ്തു. ആ പാപം വഴി, ഒരു മനുഷ്യന്റെ പാപം വഴി മരണം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ആ മരണത്തിന് എല്ലാവരും ഇരയായിത്തീരുന്നു. ഇപ്രകാരം മരണത്തിന് ഇരയായിത്തീർന്ന മനുഷ്യരെ ജീവൻ നൽകി, നിത്യജീവൻ നൽകി തന്നോട് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം രക്ഷാകര പദ്ധതി വിഭാവനം ചെയ്തത്, അത് പ്രാവർത്തികമാക്കിയത്. ഇപ്പോഴും ബൈബിളിൽ ഉടനീളം കാണുന്നത് ദൈവം നൽകുന്ന ജീവന്റെ ചരിത്രമാണ്. വാക്തത്വ ഭൂമിയിൽ കടന്നു വന്നവര് ദൈവത്തോടൊന്നിച്ച് വസിക്കാനുള്ള അവസരം ലഭിച്ചവരാണ്. ദൈവിക സാന്നിധ്യം അവർക്ക് അനുഭവവേദ്യമാകുമായിരുന്നു. ഉടമ്പടിയുടെ പേടകത്തിൽ മരുഭൂമിയിലൂടെയുള്ള യാത്രാമധ്യേ തന്നെ അവർക്കത് അനുഭവിക്കാൻ കഴിഞ്ഞതാണ്. മേഘ തൂണിലും അഗ്നിസ്തംഭത്തിലും ദൈവം അവരുടെ മുമ്പേ പോയിരുന്നു. അവർക്ക് കൂടാരമടിക്കാനുള്ള സ്ഥലം ദൈവം തന്നെ നിശ്ചയിച്ചു കൊടുത്തിരുന്നു. ജനങ്ങൾ കൂടാരമടിക്കുമ്പോൾ അവരുടെ കൂടാരങ്ങളുടെ മധ്യ ദൈവത്തിന്റെ കൂടാരമുണ്ടായിരുന്നു. ഉടമ്പടിയുടെ പേടകം സ്ഥിതി ചെയ്യുന്ന ദൈവത്തിന്റെ കൂടാരം. ഇതെല്ലാം വരാനിരുന്ന വലിയ സംഭവങ്ങളുടെ പ്രതീകങ്ങളായിരുന്നു. മരുഭൂമിയിൽ നിന്ന് വാക്തത്വ ഭൂമിയിൽ പ്രവേശിച്ചവർ അവിടെയും കർത്താവിന്റെ പേടകം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ദൈവത്തിന്റെ സാന്നിധ്യമായി കണക്കാക്കി. ആ പേടകം പിന്നെ ജെറൂസലത്തേക്ക് കൊണ്ടുവന്നു. അവിടെ സോളമൻ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിതു. അങ്ങനെ ജനം മധ്യത്തിൽ ദൈവം വസിക്കുന്നു എന്ന ചിന്തയിലേക്ക് അവർ വന്നു. ദൈവത്തോട് ഒന്നിച്ച് വസിക്കുക, വാക്തത്വ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം അവർ ദൈവത്തോട് ഒന്നിച്ചാണ് എന്ന് അവർ വിചാരിച്ചിരുന്നു. കാരണം ദൈവം ദാനമായി നൽകിയ ഭൂമി ദൈവത്തിൻ്റെതായ ഭൂമി, അത് ഇസ്രായേൽക്കാർക്ക് ദൈവിക സാന്നിധ്യത്തിന്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ BC 587 ദേവാലയം അഗ്നിക്കിരയാവുകയും ജെറൂസലം പട്ടണം നശിപ്പിക്കപ്പെടുകയും ജെറൂസലമും യൂദയായാലും ഉണ്ടായിരുന്ന നിവാസികൾ പ്രവാസികളായി ബാബിലോണിലേക്ക് നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോൾ അവർക്ക് ദൈവിക സാന്നിധ്യം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത്. വിദേശത്ത് വെച്ച് എങ്ങനെ കർത്താവിന്റെ ഗീതങ്ങൾ ഞങ്ങൾ ആരംഭിക്കും, സങ്കീർത്തകൻ പാടും. ഞങ്ങളെ അടിമകളാക്കിയവർ സിയോന്റെ ഗീതങ്ങൾ പാടാൻ ഞങ്ങളെ നിർബന്ധിച്ചു എന്ന് പറയും 137-ാം സങ്കീർത്തനത്തിൽ. കർത്താവിന്റെ ഭവനത്തിൽ നിന്ന്, കർത്താവിന്റെ നാട്ടിൽ നിന്ന് അകലെയായിരിക്കുന്നവർ കർത്താവിൽ നിന്ന് അകലെയാണ് എന്ന് വിചാരിച്ചു. ദൈവം ഞങ്ങളെ മറന്നുകളഞ്ഞുവെന്ന് അവർ വിലപിച്ചു. അവരോടാണ് യേശയ്യ പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്യുക, അമ്മ തന്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന്. കർത്താവിന്റെ സാന്നിധ്യം അവർക്ക് ഏത് സ്ഥലത്തും അനുഭവിക്കാൻ സാധിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം കാണിച്ചു കൊടുത്തു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ മനോഹരമായ ഒരു ദൈവിക ദർശനത്തോടു കൂടിയാണ് പ്രവാചകന്റെ വിളി ആരംഭിക്കുന്നത്. ചുഴലിക്കാറ്റിന്റെ അകമ്പടിയോടുകൂടി രഥത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ ചിത്രം, കനത്ത മേഘവും അഗ്നിയും അവൻ അകമ്പടി സേവിക്കുന്നു. ബാബിലോണിലെ കെബാർ നദി തീരത്ത് വെച്ചാണ് ഈ ദർശനം ഉണ്ടാവുക. പക്ഷേ ആ ദർശനം നൽകുന്ന വലിയ ഒരു അവബോധം, ദൈവിക സാന്നിധ്യം ഒരു സ്ഥലത്ത് ഒരു ദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വാക്തത്വ ഭൂമിക്ക് അപ്പുറത്തും ദൈവം സന്നിഹിതനാണ് എന്ന യാഥാർത്ഥ്യമാണ്. അപ്പോഴ് ദൈവം ജനങ്ങളോടൊത്ത് വസിക്കുന്നു, ജനം ദൈവത്തോടൊന്നിച്ച് വസിക്കണം. ഈ വാസം, ഈ ജീവൻ, ഇതാണ് പ്രവാചക ഗ്രന്ഥങ്ങളിലും നമ്മൾ നിറഞ്ഞു നിൽക്കുന്നതായി കാണുക. യേശയ്യയുടെ പുസ്തകം 43-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ ഇത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേരു ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നിന്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. അത് കാനാൻ ദേശത്ത് മാത്രമല്ല, വാക്തത്വ ഭൂമിയിൽ മാത്രവുമല്ല, എല്ലായിടത്തും ദൈവം ഇസ്രായേൽ ജനത്തിന്റെ കൂടെയുണ്ടാവും. ഈ ഒരു അവബോധം പ്രവാചകന്മാരിലൂടെ ദൈവം ജനത്തിന് നൽകി. ഈ ബോധ്യം, ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം, ആ ദൈവിക സാന്നിധ്യത്തിൽ നിന്ന് ശക്തി ആർജിക്കാനും ജീവൻ പ്രാപിക്കാനുമുള്ള ആഹ്വാനം, അത് അതിന്റെ പൂർണ്ണതയിലെത്തുന്നത് പുതിയ നിയമത്തിലാണ്, യേശു ക്രിസ്തുവിലൂടെയാണ്. യേശു ക്രിസ്തു വന്ന് തന്റെ ആഗമന ലക്ഷ്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി ഇപ്രകാരം പറഞ്ഞു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10:10 ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ദൈവത്തിന്റെ ജീവൻ എല്ലാ മനുഷ്യർക്കും സമൃദ്ധമായി ഉണ്ടാകണം. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി അതുതന്നെയാണ്, എല്ലാവരും ദൈവിക ജീവനിൽ പങ്കുചേരണം, ദൈവമാകുന്ന ജീവനിലൂടെ എല്ലാവരും ജീവിക്കണം, എല്ലാവരും ദൈവത്തോട് നിശ്ചയിക്കണം, അങ്ങനെ ദൈവവുമായി ഒന്നാവുക. ആ ഒരു ലക്ഷ്യമാണ് സൃഷ്ടിക്കുള്ളത്. ആ ഒരു ലക്ഷ്യം പ്രാപിക്കുന്നതിന് നമ്മളെ പ്രാപ്തരാക്കുകയാണ് രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യം. അത് യേശുവിലൂടെയാണ് ഒരു യാഥാർത്ഥ്യമായി തീരുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:10 ദീർഘമായൊരു പ്രഭാഷണമുണ്ട്. അത്ഭുതകരമായി അപ്പം വർദ്ധ അത്ഭുതകരമായി അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ആ അപ്പം വർദ്ധിപ്പിച്ചതിന്റെ അർത്ഥം വ്യക്തമാക്കി കൊടുക്കുന്നതാണ് ഈ സംഭാഷണം. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് യോഹന്നാൻ എഴുതുന്നില്ല, മറ്റ് 3 സുവിശേഷന്മാരും എഴുതുന്നത് പോലെ. പക്ഷെ എന്താണ് വിശുദ്ധ കുർബാനയുടെ അർത്ഥമെന്ന് വളരെ വ്യക്തമാക്കി തരുന്നതാണ് ഈ 6:10. ആ 6:56-57 ഇങ്ങനെ കാണും: എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. ജീവിക്കുന്നവനായ പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഭക്ഷണമായി തീരുക, മനുഷ്യന് ഭക്ഷണമായി, ആധ്യാത്മിക ജീവനിൽ വളരാൻ ആവശ്യമായ ആഹാരമായി, ജീവൻ നൽകുന്ന, ജീവൻ വളർത്തുന്ന, പുഷ്ടിപ്പെടുത്തുന്ന ആഹാരമായിട്ടാണ് യേശു കടന്നു വന്നത്. നമുക്കറിയാം, അവൻ ജനിച്ചത് ബേത്ലഹം എന്ന പട്ടണത്തിലാണ്. അപ്പത്തിന്റെ വീട് എന്നാണ് ബേത്ലഹം എന്ന പദത്തിന്റെ അർത്ഥം. അവൻ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുതിയപ്പെട്ട് ശയിച്ചത് പുൽത്തൊട്ടിയിലാണ്, മൃഗങ്ങൾക്ക് തീറ്റി സൂക്ഷിക്കുന്ന പുൽത്തൊട്ടിയിൽ. അവനാണ് പിന്നീട് പറയുക: വാങ്ങിഭക്ഷിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. വാങ്ങിക്കുടിക്കുവിൻ, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടാനിരിക്കുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. എന്റെ ശരീരം സാക്ഷാൽ ഭക്ഷണമാണ്, എന്റെ രക്തം സാക്ഷാൽ പാനീയമാണ്. ഇങ്ങനെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. ഈ ജീവൻ നമുക്ക് സമൃദ്ധമായിട്ടുണ്ടാവണം. അതാണ് ദൈവിക പദ്ധതി, അതാണ് യേശുവിന്റെ ആഗ്രഹം. ഈ ജീവൻ എപ്രകാരമാണ് യാഥാർത്ഥ്യമായി തീരുന്നതിന്റെ സ്വഭാവം എന്താണ്? യേശു തന്നെ നമുക്ക് വിശദമാക്കി തന്നു മുന്തിരിവള്ളിയുടെയും ശാഖയുടെയും ഉപമയിലൂടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:5 5:5 ഇങ്ങനെ കാണും: ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കും. മുന്തിരിവള്ളിയുടെ ശാഖ, ആ ശാഖ തായ്ത്തടിയിൽ നിന്ന്, വേരിൽ നിന്ന് പോഷകം സ്വീകരിച്ച് വളരുന്നത് പോലെ ഓരോ വ്യക്തിയും യേശുവിൽ നിന്ന് ജീവൻ സ്വീകരിക്കണം, വളരണം. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന ഉപമയേക്കാൾ അല്പം കൂടി അടുത്ത് നമ്മളെ യേശുവുമായുള്ള ബന്ധത്തിനെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ശരീരത്തെക്കുറിച്ചുള്ള ഉപമ. അത് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരമാണ് പറയുക. എഫേസ്യർക്കെഴുതിയ ലേഖനം 1:23 സഭ അവന്റെ ശരീരമാണ്, എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. യേശുവിന്റെ ശരീരമാകുന്ന സഭ, ഈ സഭയുടെ ശിരസ് യേശുവാണ്. അത് എഫേസ്യ ലേഖനം 4:15-16 ഇങ്ങനെ കാണും: സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാവിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അവൻ വഴി ശരീരം മുഴുവൻ ഓരോ സന്ധിബന്ധവും അതതിന്റെ ജോലി നിർവഹിക്കത്തക്ക വിധം സമന്വയിക്കപ്പെട്ട് വളരുകയും സ്നേഹത്തിൽ രൂപപ്പെടുകയും ചെയ്യുന്നു. എല്ലാവരും യേശുവിനോട് ചേർന്ന് ഒന്നായി വളരുക, വളർന്ന് ഒരു ശരീരമാവുക, ഒരു കുടുംബമാവുക. ഇതാണ് രക്ഷാകര പദ്ധതി. ഈ പദ്ധതി എപ്പോഴാണ് പൂർത്തിയാവുക? കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15:28 ഇങ്ങനെ കാണും: സമസ്തവും അവിടുത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രൻ തന്നെയും അധീനനാകും. ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിന് തന്നെ. കൊരിന്ത്യർക്കെഴുതിയ 1 15:28 ദൈവം എല്ലാറ്റിലും എല്ലാം ആവുക, എല്ലാവരും ദൈവത്തിലാവുക, ദൈവം എല്ലാവരിലും ആകുക, അങ്ങനെ എല്ലാവരും ഒന്നാവുക. ഇതാണ് രക്ഷാകര പദ്ധതി. ഇതിനെക്കുറിച്ചാണ് ബൈബിള് ആരംഭം മുതൽ അവസാനം വരെ പറയുന്നത്. ഒരു വാക്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ. വെളിപാട് പുസ്തകം 21 ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. മൂന്നാമത്തെ വാക്യം, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. പറദീസായിൽ ദൈവത്തിന്റെ ഛായയിൽ സദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട് ദൈവത്തോട് നിന്നായിരുന്ന മനുഷ്യർ പാപം മൂലം പുറന്തള്ളപ്പെട്ടെങ്കിലും വീണ്ടും പാപമോചനത്തിലൂടെ പുതുജീവൻ പ്രാപിച്ചുകൊണ്ട് അവർ ദൈവത്തോട് നിന്നാകും, അല്ല ദൈവം തന്നെ അവരോടൊന്നിച്ച് വസിക്കാനായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള 73 പുസ്തകങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്ദേശത്തിന്റെ കേന്ദ്രബിന്ദു ഇതാണ്, നമ്മൾ ദൈവത്തോടൊന്നിച്ചായിരിക്കും, ദൈവം നമ്മോടുകൂടി ആയിരിക്കും, ദൈവം നമ്മിൽ ജീവിക്കും, നാം ദൈവത്തിലും ജീവിക്കും, അങ്ങനെ ദൈവവും നാമും ഒന്നായിത്തീരും. ഈ ഒരു ഐക്യം, സമ്പൂർണമായ ഐക്യം, വ്യക്തിത്വം നഷ്ടപ്പെടാതെ ദൈവവുമായിട്ടുള്ള വ്യതിരിക്തത നിലനിൽക്കെ തന്നെ ദൈവത്തോടൊന്നായിത്തീരുക, ദൈവിക ജീവൻ നമ്മുടെ സിരകളിലൂടെ പ്രവഹിക്കുക, നമ്മുടെ ഹൃദയത്തെ സ്പന്ദിപ്പിക്കുന്നത് ദൈവത്തിന്റെ ചൈതന്യമായിരിക്കും. എല്ലാ മനുഷ്യരും ഇപ്രകാരമുള്ള ഒരു ദൈവിക ജീവനിലേക്ക് കടന്നു വരണം. അവിടെ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ യാതൊരു ഭേദവുമില്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരും അവനിൽ ഒന്നാവുക, യേശു ശിരസാകുന്ന, മനുഷ്യവർഗം മുഴുവനും ശരീരമായി തീരുന്ന ആ ഒരു വലിയ നാളെ സ്വപ്നം കണ്ടുകൊണ്ട്, അല്ല അത് യാഥാർത്ഥ്യമായി തീരുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ബൈബിൾ അവസാനിക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ദൈവമേ, അങ്ങയുടെ ജീവൻ ഞങ്ങളിലേക്ക് ഒഴുക്കുന്ന ആ വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങയുടെ ജീവൻ ഞങ്ങളുടെ സിരകളിലൂടെ പ്രവഹിക്കുന്നതിന് പല തടസ്സങ്ങളും ഞങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. ഞങ്ങളുടെ തെറ്റായ ബോധ്യങ്ങൾ, ഞങ്ങളുടെ ദുഷ്പ്രവണതകൾ, ഞങ്ങളുടെ പാപങ്ങൾ, അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ പുഷ്ടിപ്പെടുന്നതിന് വിഘാതമായി നിൽക്കുന്നു. അങ്ങയുടെ ആത്മാവിനെ അയച്ച് അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ അങ്ങിലൊന്നായിത്തീരുന്നതിന്, അങ്ങയെ പുത്രൻ വഴി അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളെ അങ്ങയുടെ ഒന്നാക്കുന്നതിന് അവിടുന്ന് കൃപ നൽകിയാലും, കർത്താവേ അങ്ങ് യഥാർത്ഥമായ രക്ഷിക്കാരനാണ്. യേശുവാണ് മുന്തിരിച്ചെടി, തായ്തടി ഞങ്ങളുടെ ശാഖകളാണ്. യേശുവാണ് ശിരസ്, ഞങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങളാണ്. ആ വലിയ ഐക്യം, ഐക്യത്തോട് ചേർന്ന് നിൽക്കാൻ, അങ്ങയോട് ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ആത്മാവിനെ അയച്ച് ഞങ്ങളുടെ മുഴുവനും സകല മനുഷ്യരെയും ഒരു ശരീരമായി, ഒരു കുടുംബമായി, ഒരു സഭയായി ഒന്നിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ.